നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. നോക്കുക 31-ാമത്തെ വാക്യം 32-ന്റെ പ്രാരംഭ ഭാഗം. അവിടെ നാം വായിച്ചത്, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇതൊരു വിവാഹ നടക്കുന്ന ഒരു വേദിയല്ല എന്ന് എനിക്കറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്? അതിന്റെ ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറഞ്ഞിട്ട് ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്നാണ് പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാവുന്നിടത്തോളം മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും അടുത്ത ബന്ധമെന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. ആ ബന്ധത്തോട് ചേർത്താണ് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് പറയുന്നത്. എത്ര വലിയൊരു കാര്യമാണ്! കേവലം സൃഷ്ടാവും സൃഷ്ടിയും എന്നുള്ള നിലയിലല്ല കർത്താവും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യജമാനനും ദാസനും എന്നുള്ള നിലയിലല്ല അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഒരു പിതാവും മകനും എന്നുള്ള നിലയിലല്ല ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ നിലയിലൊക്കെ ചിന്തിക്കുന്നതിന് തെറ്റില്ല, ആ നിലയിലൊക്കെ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന പൗലോസ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മൾ ഒറ്റ വ്യക്തികളും കൂടി വന്ന അതിന്റെ ഒരു കൂട്ടമാണ്, ഒരു സംഘാതമാണ് ഒരു സഭയെന്ന് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ക്രിസ്തുവും നമ്മളും തമ്മിൽ, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നമ്മളും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ ആഴമുള്ള, ഉറപ്പുള്ള, അന്യോന്യം അറിയുന്ന, അന്യോന്യം സ്നേഹിക്കുന്ന, അന്യോന്യം പങ്കിടുന്ന, അന്യോന്യം കരുതുന്ന ആ നിലയിലുള്ള ഒരു ബന്ധമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയും ഈ മർമ്മം വലിയത്. ഇതൊരു നിഗൂഢതയാണ്, ഇതൊരു രഹസ്യമാണ്, മർമ്മമാണ്. ഇത് വലിയൊരു മർമ്മമാണ് അല്ലെ? ഇതൊരു വലിയ മർമ്മമല്ലേ? നമ്മൾ പാടിയപ്പോൾ പാടി, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് എന്റെ ഉള്ളത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുമ്പിൽ, ആ വാക്കുകളുടെ മുമ്പിൽ അത്ഭുതാദരങ്ങളോടെ നിന്നുപോയി. എന്താ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് ദൈവം അവിടുന്ന് എന്റെ ഹൃദയത്തിൽ വസിക്കുന്നല്ലോ, അതിൽപ്പരം അത്ഭുതമായ ഒരു കാര്യം എന്തുണ്ട്? അതൊരു മർമ്മമാണ്. എന്നാൽ അതിനേക്കാളും വലിയൊരു മർമ്മമാണ് ഇത്, ഈ മർമ്മം വലിയത്. എന്താണ്? ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രേ പറയുന്നത് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് നാം കരുതുന്നതിനപ്പുറത്ത് അതിനൊരാഴമുണ്ട്. അതെന്താണ്? കർത്താവായ യേശു ക്രിസ്തു, വലിയവനായ ദൈവം, അവിടുന്ന് അപ്പനെയും അമ്മയെയും വിട്ട് ഒരു ഭർത്താവ് ഭാര്യയോടെ പറ്റിച്ചേരുന്നത് പോലെ ആ വലിയവനായ ദൈവം അപ്പനെയും അമ്മയും വിട്ട് നമ്മളോട് പറ്റിച്ചേരുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയൊരു നിഗൂഢത തന്നെയാണ്, വലിയൊരു രഹസ്യം തന്നെയാണ് എന്ന് നാം കാണണം. ഈ വാക്യം ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന ഒരു വാക്യമല്ല. ദൈവവചനത്തിന് 4 ഭാഗങ്ങളിൽ നമുക്ക് ഈ വാക്യം കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യമായിട്ട് നമ്മൾ ഈ വാക്യം കാണുന്നത്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വചനത്തിൽ ആദവനെയും ഹവയെ സൃഷ്ടിച്ച് ആ നിലയിൽ കൊണ്ടുവന്നതിന് ശേഷം ഹവയെ ആദവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗങ്ങളിൽ ദൈവം തന്നെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത ഒരു വചനമാണ് 2:24. നോക്കുക, അപ്പോൾ മനുഷ്യൻ ഇത്, ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാതെ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ആ നമ്മൾ ആദാം തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാനിവൾക്ക് നാരി എന്ന് പേരിടുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം അതിനെ തുടർന്ന് അതുകൊണ്ട് അതിനോട് ചേർത്ത് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും എന്ന് അവിടുന്ന് അരുളി ചെയ്തു എന്ന് നമുക്ക് ചിന്തിക്കാം. ഏതായാലും ഈ വാക്യം ആദ്യത്തെ പുരുഷനും സ്ത്രീയും തമ്മിൽ കാണുന്ന ആ രംഗത്താണ് നാം ആദ്യം കാണുന്നത്. പിന്നെ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഭൂമിയിൽ വന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 10:5 അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10:7 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. ഇവിടെ രണ്ടടക്കം കർത്താവ് ഈ വാക്യം എടുത്ത് ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിന് 10:19 മർക്കോസിന് ഇവിടെ വീണ്ടും പൗലോസ് അതേ വാക്യം തന്നെ എടുത്ത് ഇവിടെ ഉച്ചരിക്കുന്നു. അങ്ങനെ നാലിടത്ത് നാം ഇതുപോലെ ഒരേപോലെ കാണുന്ന ഒരു വാക്യമാണ്. ജർമ്മൻകാരനായ വാൾട്ടർ ടോബീഷ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസന്റെ ഒരു പുസ്തകം ഞാൻ കാണാനായിട്ടിടയായി. അദ്ദേഹം പറഞ്ഞത് ഈ നിലയിലെ നാല് ഭാഗങ്ങളിൽ ദൈവം തന്നെ അരുളി ചെയ്തു, കർത്താവായ യേശു ക്രിസ്തു തന്നെ അവിടുന്ന് അത് ഉറപ്പിച്ചു, പൗലോസ് അതെടുത്ത് നാമും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തോടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ആ നിലയിൽ വളരെ അനുഗ്രഹീതമായ ഒരു വചനമാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വായിക്കാനായിട്ട് ഇടയായി. അപ്പോൾ നാം ഈ വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോ അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഞാൻ ക്രിസ്തുവിനെ ഈ സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇത് ഒരു പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരുന്നത് പോലെ ഇവിടെ ആ നിലയിൽ അങ്ങനെയാണെങ്കിൽ ആരാണ് ഇവിടെയുള്ള പുരുഷൻ? ആരാണ് ഇവിടെ പുരുഷൻ? ആരാണ്? അത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു അപ്പനെയും അമ്മയെയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേർന്നു, ഒരു ദേഹമായി തീർന്നു. നോക്കുക, മൂന്ന് കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് വിടുക എന്ന് പറയുന്ന കാര്യമാണ്. അപ്പനെയും അമ്മയും വിടണം. രണ്ടാമത് ഭാര്യയോട് പറ്റിച്ചേരണം, ഭാര്യയെ സ്നേഹിക്കണം. മൂന്നാമത് അവരൊന്നിച്ച് ഒരു ദേഹമായി തീരണം, കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആയ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം. മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്കിതിനെ കാണാം. ആ ബന്ധം, അതേവരെ ഉണ്ടായിരുന്ന ആ ബന്ധം ഉപേക്ഷിക്കണം. രണ്ടാമത് ആ പുരുഷൻ എന്ത് വേണം? ഭാര്യയെ സ്നേഹിക്കണം. മൂന്നാമത് ആ വളരെ അടുത്ത ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം. മൂന്ന് തട്ടുകളായിട്ട് നമുക്കതിനെ കാണാം. പ്രിയമുള്ളവരെ, ഇതൊരു വിവാഹ ജീവിതത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ പൗലോസ് ഇവിടെ അത് കേവലം വിവാഹബന്ധത്തോട് ബന്ധപ്പെടുത്തിയല്ല പറയുന്നത്, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മളോടുള്ള ബന്ധത്തോട് ചേർത്താണ് പറയുന്നത്. കർത്താവ് എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തു അപ്പനെയും അമ്മയെയും വിട്ടു. കർത്താവ് അപ്പനെയും അമ്മയും വിട്ടു. കർത്താവ് അപ്പനെയും അമ്മയും വിട്ടു. അതുമാത്രമോ, നമ്മെ സ്നേഹിച്ചു, നമ്മോട് പറ്റിച്ചേരും. മൂന്ന് തലങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒരു പുരുഷനായിട്ടും നമ്മെ അവന്റെ കാന്തയായിട്ടും കണ്ടുകൊണ്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്നാമത് വേണ്ടത് എന്താ? ഒന്നാമത് വേണ്ടത് ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിടണം. ഇത് ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഒന്നാമത് വിടണം. ആ നിലയിൽ കർത്താവായ യേശു ക്രിസ്തു അപ്പനെ വിട്ടിട്ടുണ്ടോ? ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം നാം പലപ്പോഴും വായിക്കാറുള്ള ആ ഭാഗം നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം 2:5 അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. അത് തന്റെ ദൈവത്വത്തിൽ താന് തന്നെ തന്നെ താഴ്ത്തിയതാണ് അവിടം വരെ കാണുന്നു. മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യത്വത്തില് തന്നെ വീണ്ടും വിനയപ്പെടുത്തിയതിനെ കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. നോക്കുക, ഫിലിപ്പിയർ കഴിഞ്ഞ ലേഖനം 2:5 അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, താന് തന്റെ ദൈവത്വത്തിൽ നിന്ന് അത് ദൈവത്വത്തിന്റെ എല്ലാ പദവികളും ഉരിഞ്ഞു വെച്ചു. 2, മനുഷ്യത്വത്തിൽ വന്നതിന് ശേഷം മനുഷ്യത്വത്തിലും പിന്നെയും തന്നെ തന്നെ താഴ്ത്തി. ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ കാണുകയാണ്. നമ്മൾ പലപ്പോഴും ഇതങ്ങ് വായിച്ചു വിടുമ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം, ഇതിന്റെ ഒരു ഗൗരവം, ഇതിന്റെ ഒരു ആ വലിയൊരു സാധ്യത നമ്മൾ പലപ്പോഴും കാണാറില്ല. എന്താ നമ്മൾ ഇവിടെ കണ്ടത്? ദൈവം ത്രിത്വമാണ്, ത്രിയേകനാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തത്വത്തിൽ ഏക പദവിയിൽ, ഏക സ്ഥാനത്ത്, ഏക അധികാരത്തിൽ തുല്യ നിലയിൽ ഇരിക്കുമ്പോ അവിടെ ഒരു കാര്യം സംഭവിച്ചു. ത്രിത്വം മുഴുവൻ കൂടി ആലോചിച്ചിട്ട് ഈ വീണു പോയ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എന്റെ ദൈവത്വം വിട്ട് അത് ഉരിഞ്ഞു വെച്ച് ഞാൻ താഴെ പോയി മനുഷ്യനായി തീരാം. മനുഷ്യനായി തീർന്നതിന് ശേഷം വീണ്ടും എന്നെ തന്നെ വിനയപ്പെടുത്തി ആ രക്ഷന്റെ പ്രവൃത്തി ചെയ്തുകൊള്ളാം എന്ന ത്രിത്വം അവരുടെ ആ കൂടിയാലോചനാ സമിതിയിൽ പരസ്പരം ചിന്തിച്ച് തീരുമാനിച്ചു. ആ പ്രിയമുള്ളവരെ, മനുഷ്യനല്ല ആദ്യം വീണുപോയത്, മനുഷ്യനല്ല വീണുപോയത്, അതിനു മുമ്പ് ഏതാ വീണുപോയത്? നമ്മൾ ദൈവജനം കാണുമ്പോ ദൂതന്മാരാണ് ആദ്യം വീണുപോയത്. ദൂതന്മാര് വീണുപോയി, അത് കഴിഞ്ഞാണ് മനുഷ്യൻ വീണുപോയത്. രണ്ടും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പക്ഷെ ദൂതൻ വീണുപോയപ്പം ത്രിത്വം ആലോചിച്ചില്ല, എടാ ഈ ദൂതന്മാരെ നമുക്കൊന്ന് രക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചില്ല. ഒരു അത്ഭുതമായ കാര്യമല്ലേ? ദൂതന്മാർ നമ്മളെക്കാൾ എത്രയോ വലിയ വലിയ ശക്തിയുള്ള ആളുകളാണ്, കഴിവുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ജീവികളാണ്. പക്ഷെ അവ വീണുപോയപ്പോ അതിനൊരു പരിഹാരം വരുത്താൻ വേണ്ടി ത്രിത്വം ഈ നിലയിൽ ഒരു കൂടിയാലോചന നടത്തിയില്ല. മറിച്ച് പാവപ്പെട്ട നമ്മൾ, നമ്മളൊക്കെ ചില സഹോദരിമാരൊക്കെ എന്നിട്ട് പറയുന്നു, മൺപുഴുവായ എന്നൊക്കെ പറയുന്ന പോലെ, സത്യത്തിൽ ഒരു പുഴുവിന്റെ സ്ഥാനം പോലും നമുക്കില്ല. അങ്ങനെയുള്ള നമ്മളെ, അങ്ങനെയുള്ള നമ്മൾ വീണു പോയപ്പം ത്രിത്വം പരിപാടി അവിടെ അവസാനിപ്പിച്ചു, നിർത്തി. വേഗം ഒരു കൂടിയാലോചന സമിതി നടത്തി. എന്നിട്ട് പറഞ്ഞു, ഇതിനിപ്പോ പരിഹാരം കാണും. പുത്രൻ തമ്പുരാൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം, ഞാൻ എന്റെ ദൈവത്വം അത് ഉരിഞ്ഞു വെച്ച് ഞാൻ എന്നെ തന്നെ എംപിയാക്കി ഞാൻ താഴേക്ക് പൊക്കോളാം എന്ന് അവർ തമ്മിൽ ആ നിലയില് തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, നാം വായിച്ചു വന്നതെന്താ? എഫേസ്യർ 5:31 വരുമ്പോ പുരുഷൻ അപ്പനെ വിടണം. യേശു ക്രിസ്തു എന്ത് ചെയ്തു? പുത്രൻ തമ്പുരാൻ എന്ത് ചെയ്തു? പിതാവിനെ വിട്ട് ഈ താണഭൂമിയിലേക്ക് വന്നു. പിതാവിനെ വിട്ടു. ചിലത് ധരിച്ചിരിക്കുന്നത് ദൈവത്തെ പിതാവിനെ വിട്ട് താഴേക്ക് വന്നു എന്ന് പറയുമ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെന്റ് പോലെ പലരും അങ്ങ് കരുതിയേക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ഏതൊക്കെ നിലയിലാണ് ആ ദൈവീകത്വത്തിൽ നിന്ന് ദൈവത്വത്തിന്റെ ആ ദൈവത്വത്തിന്റെ കാര്യങ്ങൾ ഉരിഞ്ഞു വെച്ച് യേശു താഴേക്ക് വന്നത്? അധികാരത്തിൽ താന് അത് വേണ്ടെന്ന് വെച്ചു. പിതാവിനോടുള്ള ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണ്ട എന്ന് വിചാരിച്ചു. പദവിയില് അത് വേണ്ടെന്ന് വിചാരിച്ചു. മഹത്വത്തില് അത് വേണ്ട എന്ന് വിചാരിച്ചു. ആളുകളുടെ കാഴ്ചപ്പാടിൽ അത് വേണ്ടെന്ന് വിചാരിച്ചു. പിതാവിനോടൊപ്പമുള്ള ആ സമത്വം എന്നെയും നിന്നെയും സ്നേഹിച്ച് ആ വിട്ട് പദവിയിൽ, അധികാരത്തിൽ, മഹത്വത്തിൽ, ആളുകളുടെ കാഴ്ചപ്പാടിൽ ഉള്ള ആ തുല്യത വേണ്ടെന്ന് വെച്ച് താണഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. പുരുഷൻ അപ്പനെ വിട്ടുപിരിയണം. യേശു വിട്ടുപിരിഞ്ഞു. പലരും വിചാരിച്ചേക്കുന്ന വിട്ടുപിരിഞ്ഞിങ്ങ് വന്നു നമ്മുടെ ഈ രക്ഷണ പ്രവൃത്തി ചെയ്തേച്ച് വീണ്ടും അവിടെ ചെന്ന് ആ ഉരിഞ്ഞു വെച്ചതെല്ലാം വീണ്ടും ഇട്ട് ആ തുല്യ നിലയിൽ അങ്ങ് പോയി എന്നാ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ ഈ വാക്യം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. അതിന്റെ താഴേക്ക് വായിക്കുമ്പോ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണമേ, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഈ വാക്യങ്ങൾ വളരെ അത്ഭുതകരമായ വാക്യങ്ങളാണ്. നമ്മൾ എന്താ വായിച്ചത്? യേശു ക്രിസ്തു തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. എന്നിട്ട് അതിന്റെ ഫലമായിട്ട് അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അവനെ ഉയർത്തി ഉയർത്തി വീണ്ടും ആ പദവിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. യേശുക്രിസ്തു താനും മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നു. അത് കഴിഞ്ഞ് വീണ്ടും ദൈവത്വത്തിന്റെ ആ തൃത്വത്തിന്റെ ആ തുല്യ പദവിയിലേക്ക് താനൊരു ദൈവമെന്നുള്ള നിലയിൽ തനിക്ക് കടന്നു പോകാമായിരുന്നു. പക്ഷെ യേശു അങ്ങനെ തിരിച്ച് ദൈവമെന്നുള്ള നിലയിൽ ആ നിലയില് താനായിട്ട് തന്നെ കയറി പോവുകയല്ല ചെയ്തത് എന്നാണ് നമ്മളിവിടെ വായിച്ചത്. മറിച്ച് എന്താ, യേശു തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവ് എന്ത് ചെയ്തു, അവനെ ആരെ യേശുവിനെ ഉയർത്തി ആ പിതാവിന് തുല്യമായ സ്ഥാനത്ത് വീണ്ടും കൊണ്ടുവന്നു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഓ കേവലം ദൈവത്തിന്റെ ആ ദൈവിക ശക്തികൾ അവിടെ നിന്ന് ഉരിഞ്ഞു വെച്ചതിന് ശേഷം ഇവിടെ രക്ഷണ പ്രവൃത്തി ചെയ്തിട്ട് വീണ്ടും അവിടെ ചെന്ന് അതെല്ലാം ധരിച്ച് അങ്ങനെ ദൈവമായി തന്നെ താൻ അത് വീണ്ടും കയ്യേൽക്കുകയല്ല ചെയ്തത്, മറിച്ച് തന്റെ മനുഷ്യത്വം കൂടെ കൊണ്ടുപോയി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ കാണുന്നത് അതുകൊണ്ട് അവൻ തന്നെത്താൻ താഴ്ചയത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു, അവനെ ഉയർത്തി അങ്ങനെ യേശുവിന്റെ നാമം യേശു എന്നുള്ള പേര് താനെ മനുഷ്യനായപ്പോഴുള്ളതാണ്, അത് കൊണ്ടുവന്ന് അതിലാണ് ആ താഴ്ത്തിയതിലാണ് പിതാവ് അവനെ ഉയർത്തി തുല്യസ്ഥാനത്താക്കിയത്. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് വ്യക്തമായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും താന് ദൈവത്വത്തിന് സമത്വത്തിന് വന്നെങ്കിലും അത് പഴയ ഒരു വരവായിരുന്നില്ല. താന് തന്റെ മനുഷ്യത്വം കൂടെ അവിടേക്ക് കൊണ്ടുപോയി ആ നിലയില് അതിനെ തീർത്ത് ഉപേക്ഷിച്ചിട്ടല്ല, പഴയ നിലയിലേക്ക് താൻ ഒരിക്കലും ആയി തീർന്നില്ല. തന്റെ മനുഷ്യത്വത്തിനെ കൂടെ ആ നിലയിൽ ഉയർത്തി കൊണ്ടുവന്ന് പിതാവിനോടുള്ള തുല്യമായ ഇതിലാണ് കൊണ്ടുവന്നത്. ഒരു ദേവദാസൻ ഇതിനെ കുറിച്ച് പറയുന്നത്, നമ്മൾ ചിലപ്പോഴൊരു വെളുത്ത ഹാൻഡ് കർച്ചീഫ് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു വെളുത്ത ഹാൻഡ് കർച്ചീഫ് ഉണ്ട്, ഒരു കൈരേഖയുണ്ട്, അത് നമ്മൾ വിചാരിക്കും അത് ഒരു ചുവന്ന ഡൈയിൽ മുക്കി അതിനെ ഡൈ ചെയ്ത് കഴിഞ്ഞപ്പോ ആ വെളുത്ത കർച്ചീഫിന്റെ അതേ ഇഴകളും അതേ സ്റ്റഫും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിലെന്ത് പറ്റി, ആ ഇഴകളിൽ ആ സ്റ്റഫിൽ ഈ ചുവന്ന ഡൈയുടെ നിറം പറ്റി. ഇപ്പോ അതെന്തായി തീർന്നു, ഒരു ചുവന്ന തൂവാലയായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു ദൈവദാസൻ കർത്താവ് മനുഷ്യനായി തീർന്നു, വീണ്ടും താന് ദൈവത്തിന് സമനായിട്ട് ഇപ്പോഴിരിക്കുന്നു എന്നുള്ളതിനെ ആ നിലയിലാണ് വിശേഷിപ്പിച്ചത്. താന് തന്റെ ദൈവത്വമായ ആ വെള്ള തൂവാല മനുഷ്യത്വമാകുന്ന ആ ഡൈയിൽ മുക്കി ആ ദൈവത്വത്തിന്റെ എല്ലാ ആ സ്ട്രക്ചറിലും ആ മനുഷ്യത്വത്തെ സ്വീകരിച്ചതിന് ശേഷം ഓ ആ ചുവന്ന തൂവാലയാണ് ഇപ്പോഴായിരിക്കുന്നത് എന്നുള്ള നിലയില് വിശദീകരിച്ചിരിക്കുന്നത് ഞാൻ കാണാനായിട്ട് ഇടയായി. എനിക്ക് എന്റെ പരിമിതമായ അറിവ് കൊണ്ടും എന്റെ വാക്കിലെ പരിമിതി കൊണ്ടും എനിക്കിത് വേണ്ടതുപോലെ വിശദീകരിച്ചു തരാനായിട്ട് കഴിയുകയില്ല. എങ്കിലും നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താന് ആളുകൾക്ക് പ്രത്യക്ഷനായ രംഗങ്ങൾ ഓർക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തില് താന് 39-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തന്റെ പുനരുത്ഥാന ശരീരത്തിൽ തന്റെ ശിഷ്യന്മാരെ കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭൂതമൊന്നുമല്ല, ഭൂതത്തിന് എന്തില്ല, അസ്ഥിയും മാംസവും ഒന്നുമില്ല, എന്നാൽ എനിക്ക് അസ്ഥിയും മാംസവും ഉണ്ട്, എനിക്ക് ആണിപ്പഴുതുകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോ അവിടെയും യേശു ആ തോമാസിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും, എന്റെ ആണിപ്പഴുതുകളില് നീ വിരലിടുക. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു തന്റെ ആ ഉയർത്തെഴുന്നേറ്റ ശരീരം അത് ഈ മനുഷ്യത്വത്തിലേറ്റ എല്ലാ ആ കാര്യങ്ങളോടും കൂടെ തന്നെയാണ് തന്റെ റിസറക്റ്റഡ് ആയിട്ടുള്ള ബോഡി, ഉയർത്തെഴുന്നേറ്റ പുനരുത്ഥാനം ചെയ്ത ശരീരം എന്ന് പറയുമ്പോൾ താൻ തന്റെ മനുഷ്യത്വം ഇവിടെ ഒരു രക്ഷന്റെ പ്രവൃത്തിക്ക് വേണ്ടി മാത്രം തൽക്കാലം സ്വീകരിച്ചിട്ട് അതിവിടെ ഉരിഞ്ഞു കളഞ്ഞേച്ച് വീണ്ടും പഴയ നിലയിലായി തീർന്നു എന്നല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് എന്താണ്, താണ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യനായി തീർന്നു, ഈ മനുഷ്യത്വത്തെ കൂടെ ദൈവത്വത്തിന്റെ അതേ പദവിയിലേക്ക് കൊണ്ടുവന്ന് അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് യേശുവിനെ പിതാവ് വീണ്ടും ഉയർത്തി. അല്ലാതെ താൻ ദൈവമാണ് എന്ന് പറഞ്ഞ് വീണ്ടും താൻ അതിക്രമിച്ച ആ സ്ഥാനത്തേക്ക് കയറുകയല്ല ചെയ്തത്. പിതാവ് യേശുവിനെ ഉയർത്തി, പഴയ അതേ പൊസിഷൻ തന്നെയുണ്ട്, പഴയ അതേ പദവി തന്നെയുണ്ട്, പഴയ അതേ അധികാരം തന്നെയുണ്ട്, ആ തൃത്വത്തിന് തുല്യതയുണ്ട്. പക്ഷെ അത് ഉള്ളപ്പം തന്നെ ആ മനുഷ്യത്വത്തിനെ കൂടെ താൻ ആ പദവിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പിതാവിനെ വിട്ടത് തൽക്കാലത്തേക്കൊന്ന് വിട്ടേച്ച് വന്നതല്ല, മറിച്ച് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നമുക്ക് തുല്യനായി തീർന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യത്വത്തെ താൻ ഉൾക്കൊണ്ടു. അത് എത്ര കാലത്തോളം? നിത്യതയോളം, നിത്യതയോളം. വലിയൊരു വലിയൊരു മർമ്മമാണ്. യേശുക്രിസ്തു താന് പിതാവിനെ വിട്ടു, പിതാവിനെ വിട്ടു, പിതാവിനെ വിട്ടു. വീണ്ടും വീണ്ടും പിതാവിനോടൊപ്പം ആയിരിക്കുമ്പം ആ പഴയതുപോലെയല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പിതാവിനെ വിട്ടു, എന്തുകൊണ്ട് പിതാവിനെ വിട്ടു? എന്നെ സ്നേഹിച്ചു, നിന്നെ സ്നേഹിച്ചു, സഭയെ സ്നേഹിച്ചു, അതുകൊണ്ട് പിതാവിനെ വിട്ടു. ഒരു പുരുഷൻ അപ്പനെ വിടണം, പുരുഷൻ എന്തു വേണം? അമ്മയെ വിടണം. യേശു ചെയ്തു. യേശു തന്റെ ഭൂമിയിൽ തനിക്കൊരു അമ്മയുണ്ടായിരുന്നു. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷത്തില് ആ ക്രൂശിങ്കിലെ കിടക്കുന്ന ആ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 19 അധ്യായത്തിന്റെ 26 വാക്യത്തിലേക്ക് വരുമ്പോ യേശു തന്റെ ശിഷ്യനോട് പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വിട്ടു, അമ്മയോടുള്ള ബന്ധം വിട്ടു. നോക്ക, പിതാവ് പിതാവിനോടും അമ്മയോടുമുള്ള ബന്ധം രണ്ടും വിട്ട്, ഒരു പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് എന്ന് പറഞ്ഞതുപോലെ യേശു ഇതാ ആ രണ്ട് ബന്ധങ്ങളും വേണ്ടെന്ന് വെച്ച് എന്നെ സ്നേഹിച്ച്, നിന്നെ സ്നേഹിച്ച്, നമ്മെ സ്നേഹിച്ച്, സഭയെ സ്നേഹിച്ച് കർത്താവ് ആ നിലയിലായി തീർന്നു. പ്രിയമുള്ളവരെ, ഇതൊരു മർമ്മമാണ്, മർമ്മമാണ്. ഞാനിത് പറയുമ്പോഴും പലർക്കും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനൊക്കാത്തത് എന്താ? പൗലോസ് ഇത് തന്നെ കൊണ്ട് ആകുന്നത് പോലെ എല്ലാം വിശദീകരിച്ചു. പൗലോസ് ഇതെല്ലാം വിശദീകരിച്ചു, ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞെല്ലാം വെച്ചിട്ടും പൗലോസിന് മനസ്സിലായി ഇത് വേണ്ടതുപോലൊന്നും പറയാൻ എന്റെ പരിമിതമായ വാക്കുകൾ കൊണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഇതൊരു മർമ്മമാണ്, ഇതൊരു വലിയ മർമ്മമാണ് എന്ന് പറഞ്ഞ് താൻ അങ്ങ് അവസാനിപ്പിക്കുക, രക്ഷപ്പെടുക ചെയ്യുന്നു എന്ന് പറഞ്ഞപോലെ ഞാനും ഇവിടെ അങ്ങ് രക്ഷപ്പെടുക ചെയ്യുന്നത്. എന്താ? പിതാവിനെയും അമ്മയെയും വിട്ടു. ഒരു പുരുഷൻ ഭാര്യയെ സ്നേഹിച്ച് അപ്പനെയും അമ്മയെയും വിട്ടു എന്ന് പറഞ്ഞതുപോലെ യേശു അക്ഷരാർത്ഥത്തിൽ തന്നെ അത് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ നന്ദി എവിടെ കൊണ്ടാണ് നമ്മൾ ഒളിച്ചു വെക്കാൻ കഴിയുന്നത്? ആരെ തേടി, ആരെ സ്നേഹിച്ച? എന്നെയും നിന്നെയും സ്നേഹിച്ച്, ഏത് ഞാനും ഏത് നീയും. നമുക്കറിയാം നമ്മുടെ കുഴപ്പങ്ങൾ, നമുക്കറിയാം നമുക്ക് ബാക്കിയുള്ള സകല മനുഷ്യനെ കളിപ്പിക്കാൻ നോക്കും. ഞാൻ ഇവിടെ വന്ന് വലിയ ഒരു ദിവസം ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് മീശ എല്ലാം മടിച്ച് ഒരു വിശുദ്ധനായിട്ട് ഇവിടെ വന്നാലും എനിക്ക് നിങ്ങളെയൊക്കെ കളിപ്പിക്കാൻ കഴിയും, പക്ഷെ എനിക്ക് എന്നെ കളിപ്പിക്കാൻ ഒക്കെയല്ല. ഞാൻ ആരാന്ന് ആർക്കറിയാം? എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം, നമുക്കൊക്കെ നമ്മളെ ശരിക്കറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നമ്മളെ, പാവപ്പെട്ട നമ്മെ, തോറ്റു പോകുന്ന നമ്മെ, ഒരു കൊച്ചു വാക്കിന് മുമ്പ് മതി കർത്താവെ മതി, ഇനി ഞാൻ മരിച്ചേക്കാം എന്ന് പറയുന്ന നമ്മെ, വാടിപ്പോകുന്ന നമ്മെ, നിരുത്സാഹരാകുന്ന നമ്മെ, ഈ നിലയിൽ പിന്നെയും പാപത്തിന്റെ ബന്ധനങ്ങളിൽ വീഴുന്ന നമ്മെ, ഓ ഭാരങ്ങളും എടുത്തുകൊണ്ട് കർത്താവ് രക്ഷിച്ചില്ല എന്നുള്ള മട്ടില് പിന്നെയും മുഖവും വാടി നടക്കുന്ന നമ്മെ, ആ നമ്മെ സ്നേഹിച്ചിട്ട് പിതാവിനെ വിട്ടു, അപ്പനെയും അമ്മയെയും യേശു വിട്ടു. രണ്ടാമത്തെ കാര്യം എന്താ? പറ്റിച്ചേർന്നു. എഫേസ്യർക്കെതിരെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അപ്പനെയും അമ്മയും വിട്ടു, ഭാര്യയോട് പറ്റിച്ചേരും. നമ്മോട് കർത്താവ് സ്നേഹമാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒരു പുരുഷൻ അവന്റെ ഭാര്യയോട് സ്നേഹമുള്ളതുപോലെ യേശു എന്നെയും നിന്നെയും സ്നേഹിക്കുന്നു, പറ്റിച്ചേരുന്നു, നമ്മളെ സ്നേഹിക്കുന്നു. അത് അതിനു മുമ്പിലും എത്ര നേരം നമുക്ക് നിൽക്കേണ്ടതായിട്ടുണ്ട്, എത്ര നേരം നിൽക്കേണ്ടതായിട്ടുണ്ട്. യേശു നമ്മെ സ്നേഹിക്കുന്നു. ഏത് നമ്മെ? നമ്മുടെ ആ പോരായ്മകളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷവും നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് പലപ്പോഴും തൃപ്തിയുള്ള ഒരു വാക്യമുണ്ടല്ലോ, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പ്രകൃതി അറിയുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ മനുഷ്യത്വത്തിന്റെ പ്രകൃതി ദൈവം അറിയുന്നുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിനപ്പുറത്ത് മനുഷ്യത്വത്തിന്റെ ആ പ്രകൃതി അറിയുന്നെന്ന് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തിപരമായ പ്രകൃതങ്ങളും ദൈവത്തിനറിയാം. മനസ്സിലായോ? നാം കേവലം പൊടി, അയ്യോ അവർ പാവം മനുഷ്യരായ പൊടികളല്ലേ എന്നുള്ള ഒരു കൺസെഷൻ അല്ല പ്രിയമുള്ളവരെ ആ വാക്യം തരുന്നത്. മറിച്ച് എന്താ, നമ്മുടെ പ്രകൃതി അറിയുന്നു, എന്റെ പ്രകൃതി അറിയുന്നു. നാം ഓരോരുത്തരും ഡിഫറന്റാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കയ്യിൽ അഞ്ച് വിരലുണ്ടെങ്കിൽ അഞ്ച് വിധത്തിലാണ്. നാം ഓരോരുത്തരും പ്രത്യേകതകളുള്ളവരാണ്, പ്രത്യേക പ്രകൃതങ്ങളുള്ളവരാണ് സഹോദരിമാര്. ഓരോരുത്തരും ഓരോ പ്രകൃതം. ഈ പ്രകൃതമൊക്കെ നിന്റെയൊക്കെ പ്രകൃതം പലർക്കും പിടിക്കുകയില്ല, പക്ഷെ ഒരാൾക്ക് പിടിച്ചു. ആർക്ക്? ദൈവത്തിന് പിടിച്ചു. എന്തൊരു അത്ഭുതം! കേവലം മനുഷ്യത്വത്തിന്റെ പ്രകൃതമല്ല, നമ്മുടെ ഓരോരുടെയും ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ ആ പ്രത്യേകതകള് അറിഞ്ഞിട്ട് എന്നിട്ടും കർത്താവ് നമ്മളോട് പറയുന്നു, എന്നിട്ടും മകനെ മകളെ നിന്നെ എനിക്ക് സ്നേഹമാണ്. ഹാലേലൂയ, ഹാലേലൂയ. സഹോദര സഹോദരി, ഈ ഈ ഒരു കാര്യത്തിന് മുമ്പിൽ ഈ കാര്യം ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആരുടെയും തല ഉയരാതിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് എന്നെ ആ നിലയിൽ എന്റെ എല്ലാ പ്രകൃതങ്ങളും അറിഞ്ഞിട്ട് എന്നോട് ഇപ്പോൾ പറയുന്നു, നിന്നെ പലർക്കും ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പനെ അമ്മയെ വിട്ടു, ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യയോട് പറ്റിച്ചേരുന്നു. ഓ, നമ്മെ സ്നേഹിച്ച് നമ്മളെ ആ നിലയിൽ ഇഷ്ടമാണെന്ന് മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലെ കർത്താവ് വേണ്ട എല്ലാ ഉദവികളും ചെയ്തു തരും. റോമരട്ടിന്റെ 28 നമുക്ക് പ്രിയപ്പെട്ട ഒരു വാക്യമാണ്. എന്താ അത് പറയുന്നത്? അത് പറയുന്നത് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ഒരു സഹോദരി പ്രാർത്ഥിച്ചപ്പോ ആ വാക്യം ഉദ്ധരിച്ചു, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. നമ്മെ സ്നേഹിച്ചു, നിത്യമായിട്ട് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി. മാത്രമല്ല, ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് നമ്മുടെ ആത്യന്തിക നന്മയ്ക്കായിട്ട്, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ആത്യന്തിക നന്മയ്ക്കായിട്ട് ആ നിലയിലെ കർത്താവ് കൂടി വ്യാപരിപ്പിച്ചു. നമുക്ക് വരപ്പോ അങ്ങനെ തോന്നുക. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഫസർ, അദ്ദേഹം റോമരട്ടിന്റെ 28 കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. റോമരട്ടിന്റെ 28 പഠിപ്പിച്ചേച്ച് അങ്ങോട്ട് പോയ വഴിക്ക് അദ്ദേഹത്തിന്റെ കാറിടിച്ചു. കാറിടിച്ച് അദ്ദേഹം അബോധാവസ്ഥയിലായി. ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ തന്റെ കൈയും കാലും ശരീരത്തിന്റെ പല ഭാഗങ്ങളും ഒടിഞ്ഞ് കയ്യിലും കാലിലും ഒക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഓ ട്യൂബിലൂടെ അദ്ദേഹത്തിന് ആഹാരമൊക്കെ കൊടുത്ത് ആ ഒരു തരത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോ അദ്ദേഹം പതുക്കെ ഉണർന്നപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, എടാ ഒരു ദിവസം അത് കടന്നുപോയി. ഇന്ന് ഒരു ദിവസം കടന്നുപോയി, ആക്സിഡന്റ് എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം കടന്നുപോയി. ഞാൻ മയങ്ങി ഈ മരുന്നിന്റെ ആ ട്രാൻസിലൊക്കെ ഇങ്ങനെ കിടന്നു. ഒരു ദിവസം കഴിഞ്ഞുപോയി, ഇതാ രണ്ടാം ദിവസമാണ്. ഇപ്പം ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ആ ബൈബിൾ സ്കൂളിലെ കുട്ടികൾക്ക് അതിന്റെ രണ്ടാമത്തെ ക്ലാസ് എടുക്കണം. അദ്ദേഹം നേഴ്സിനെ വിളിച്ചു, നേഴ്സിനെ വിളിച്ചു. എനിക്ക് അവിടെ പോയി ക്ലാസ് എടുക്കാൻ ഒക്കെയല്ല, നീ ഒരു കുറിപ്പ് എഴുതി, ഞാനൊരു കുറിപ്പ് പറഞ്ഞു തരാം, നീ അതൊന്ന് കുറിച്ച് ആ ബൈബിൾ കോളേജിലേക്ക് ഒന്ന് കൊടുത്തയക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് കൊടുത്തതും ആ പെൺകുട്ടി നേഴ്സ് എഴുതിയതും ഇതാണ്, റോമർ 8:28 ഇപ്പോഴും ശരിയാണ്. ഒരൊറ്റ വാക്കിയേ ഉള്ളൂ, റോമർ 8:28 ഇപ്പോഴും ശരിയാണ്. എപ്പോഴും കയ്യും കാലും ഒടിഞ്ഞ് ആ നിലയിലെ കട്ടിലായാലും ഭക്ഷണ ട്യൂബിലൂടെ കൊടുക്കേണ്ടി വന്നാലും റോമർ 8:28 ശരിയാണ്. നോക്കുക, ആ രണ്ടാമത്തെ ക്ലാസ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, പക്ഷെ ആ ഒരൊറ്റ കുറിപ്പ് മതി ആ ആ ജനത്തെ സംബന്ധിച്ചിടത്തോളം, തന്റെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെ മനസ്സിലാകാൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. ഇന്നൊരു പക്ഷേ പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ നീയും ഞാനും ആ കർത്താവിന്റെ സ്നേഹത്തെ, ആ കർത്താവ് അത്രത്തോളം ഒക്കെ സ്നേഹിക്കുന്നുണ്ടോ? ഈ സംഭവിച്ചതെല്ലാം എന്റെ നന്മയ്ക്കായിട്ട് എങ്ങനെയാ കൂടി വ്യാപരിക്കുന്നത് എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്? നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, പല സഹോദരന്മാരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, വെളിച്ചത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഇരുട്ടിൽ എന്ത് ചെയ്യരുത്? സംശയിക്കരുത്. പറഞ്ഞ മനസ്സിലായ? വെളിച്ചത്ത് നമ്മൾ മനസ്സിലാക്കിയത് എന്ത് ചെയ്യരുത്? ഇരുട്ടിൽ സംശയിക്കരുത്. ആ നമ്മളെ കർത്താവ് വീണ്ടെടുത്തു, കർത്താവ് സ്നേഹിച്ചു, അവിടുന്ന് ആ നിലയിൽ സകലവും നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ വെളിച്ചത്തിൽ കണ്ടതാ. നമ്മള് വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ഒരു സമയത്ത് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയതാണ്. ഇപ്പോഴോ? ഇപ്പം പ്രതികൂല സാഹചര്യങ്ങളുടെ ഇരുളാണ്. നാം വെളിച്ചത്തിൽ പഠിച്ചത് ഇരുട്ടിൽ സംശയിക്കല്ലേ? ഇരുട്ടിൽ സംശയിക്കരുത്. നോക്കുക, പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നതാ, നമ്മൾ വെളിച്ചത്തിൽ പഠിക്കും, ചില കാര്യങ്ങൾ പഠിക്കും, പക്ഷെ ഇരുട്ടിൽ നമ്മൾ അത് ശരിയായിരുന്നോ? ഒരിക്കൽ പഠിച്ചു, അന്ന് പഠിച്ചു, പക്ഷെ ഇപ്പം ഇരുട്ടാണല്ലോ. വെളിച്ചത്ത് പഠിച്ചത് ഇരുട്ടിൽ സംശയിക്കരുത്. സഹോദരി, നീ അത് ചെയ്യരുത്, സഹോദരൻ അത് ചെയ്യരുത്. കർത്താവ് കർത്താവ് നല്ലവൻ, വിശ്വസ്തൻ. റോമർ 8:28 ഇപ്പോഴും ശരിയാണ്. നോക്ക, നമുക്ക് വളരെ വേഗത്തില് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. അവിടെ നമ്മൾ എന്താ കാണുന്നത്? ഈ ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ടു, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഭാര്യയോട് പറ്റിച്ചേരും, ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇരുവരും ഒരു ദേഹമായി തീരും, മൂന്നാമത്തെ കാര്യം, ഇരുവരും ഒരു ദേഹമായി തീരും, ഞാനത് ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു കേവലം നമ്മളെ സ്നേഹിക്കുക മാത്രമല്ല, നമ്മളുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം, കൂടുതൽ ആഴത്തിലുള്ള ഒരു ബന്ധം, അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം ഈ ബൈബിൾ എടുത്ത് തുറന്നു നോക്കുമ്പോൾ, പുതിയ നിയമത്തിലെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസ് ഒക്കെ പറയുന്നത് നമ്മൾ കൂടുതലും മെച്യൂരിറ്റിയിലേക്ക് പോകണം, കൂടുതൽ പക്വതയിലേക്ക് പോകണം. എന്തോ ഈ പക്വത, ക്രിസ്തീയ ജീവിതത്തിൽ വളരണം, ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗമിക്കണം എന്നെല്ലാം പറഞ്ഞാൽ അത് എന്താ? ആത്യന്തികമായിട്ട് പക്വത എന്ന് പറഞ്ഞാലും പുരോഗമനമെന്ന് പറഞ്ഞാലും വളർച്ചയെന്ന് പറഞ്ഞാലും എല്ലാം എന്താ? കർത്താവിനെ കൂടുതൽ അറിയുന്നതാണത്. ഓ, അതുകൊണ്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. കർത്താവിന് നമ്മളെ അറിഞ്ഞത് പോരാ, എന്റെ മകൻ എന്റെ മകൾ അവളെ അവനെ എനിക്ക് കൂടുതൽ അറിയണം. അതിനാണ് കർത്താവിന്റെ ദാഹം. നീയും ആ ദാഹത്തോട് ചേർന്ന് പ്രതികരിക്കുമ്പോൾ ഇരുവരും ഒരു ദേഹമായി തീരും. നമ്മളെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിനെ ആഴത്തിൽ അറിയുന്ന ഒരു ജീവിതമാണ്, ഇരുവരും ഒരു ദേഹമായി തീരുന്നത് വളരെ ഇൻഡിപെൻഡന്റ് ആയ ഒരു ബന്ധമാണ്. നമുക്കറിയാം, ആ നിലയിൽ ഒരു ഭർത്താവ് ഭാര്യയെ അറിയുന്നത് പോലെ യേശു എന്നെ നിന്നെ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ സഹോദര സഹോദരി, നീയും ഞാനും എന്തു ചെയ്യും? എനിക്കിപ്പോ നേരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുമോ? അതോ അതിനോട് സഹകരിക്കുമോ? കർത്താവ് നമ്മളെ അറിയാനായിട്ട് ആഗ്രഹിച്ച് നമ്മളെ വിളിക്കുന്നു. നീയും ഞാനും എന്തു ചെയ്യും? അതിനോട് സഹകരിക്കാമോ? കർത്താവ്, എനിക്ക് നിന്നെ അറിയണം, എനിക്ക് കൂടുതൽ നിന്നോട് പറ്റിച്ചേരണം, കൂടുതൽ ഒരു ദേഹമായി തീരണം. അതിനായിട്ടുള്ള ഒരു വാഞ്ച, അതിനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു അപ്പനെയും അമ്മയെയും വിട്ടു, ഭാര്യയോട് നമ്മോട് പറ്റിച്ചേർന്നു, ഒരു ദേഹമായി തീർന്ന് കൂടുതൽ ആഴത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളോ മറുവശത്ത് നമ്മള് ഈ മൂന്ന് കാര്യത്തോടുള്ള ബന്ധത്തിൽ എവിടെയായിരിക്കുന്നു എന്ന് മാത്രം വളരെ വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് വാക്കുകളെ അവസാനിപ്പിക്കാം. നാം എന്ത് ചെയ്യണം? അതുകൊണ്ട് ഒരു മനുഷ്യൻ അപ്പനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറയുമ്പോൾ അതൊരു വൺ വേ ട്രാഫിക് അല്ല. മറുവശത്ത് ഭാര്യ എന്ത് വേണം? നമ്മൾ പലപ്പോഴും വിവാഹങ്ങൾ നടത്തുമ്പോൾ പറയാറുണ്ടല്ലോ, പുരുഷൻ എന്ത് വേണം? അവന്റെ വീട് വിട്ടു പിരിയണം. സ്ത്രീ എന്ത് വേണം? അവളും എന്ത് വേണം? അവളുടെ അപ്പനെയും അമ്മയും വിട്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, അയ്യോ രാജകുമാരി കേൾക്കുക, നോക്കുക, ചെവിചായിക്ക, നീ സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കാം. സങ്കീർത്തനം 45 നമ്മളത് കാണുന്നുണ്ട്. അവളും എന്ത് ചെയ്യണം? അവളും അത് മറക്കണം, വിട്ടുപിരിയണം. പ്രിയമുള്ളവരെ, നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടുണ്ടോ? കർത്താവ് അത് ആഗ്രഹിക്കുന്നു. കർത്താവ് ശിഷ്യത്വത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അപ്പനെയും അമ്മയും വിടുക എന്നാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തില് നാം അത് കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14:24 അതിന്റെ 26 വാക്യത്തിൽ, ഓ ശിഷ്യത്വത്തിന്റെ ആദ്യ പടി എന്താ? വിടുക എന്നുള്ളതാണ്. വിടുക, അപ്പനെയും അമ്മയും വിടുക. കേവലം നമ്മളെ ശിഷ്യരാക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മളെ ഏതാണ്ടോ ഭാരപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ചിലര് കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ വിട്ടാലേ പറ്റിച്ചേരാനായിട്ടും ഒരു ദേഹമായി തീരാനായിട്ടും കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ശിശുത്വത്തിന്റെ ഒന്നാമത്തെ പടവായിട്ട് അപ്പനെയും അമ്മയും ആ നിലയിലെ വിട്ടുപിരിയുന്ന, ബന്ധുജനങ്ങളെ വിട്ടുപിരിയുന്ന ആ ഒരു കാര്യം ഒന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്? നാം ആ കാര്യങ്ങളെ, ബന്ധങ്ങളോട് നമ്മൾ ആ നിലയിൽ ഒരു നോ പറഞ്ഞിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഇരു തോണിയിൽ കാലി ചവിട്ടുക എന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാന് പമ്പാ നദിയുടെ അടുത്താണ് പോയി കല്യാണം കഴിച്ചത്. അപ്പോൾ ഞാൻ ഈ വള്ളത്തേല് പോകുന്നത് വളരെ അടുത്ത് നിന്ന് കാണാനും പേടിയോടെ വള്ളത്തെ കയറാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് നമ്മൾ രണ്ട് വള്ളത്തേൽ ഒരേ സമയത്ത് കാലി ചവിട്ടണം. പക്ഷെ പുഴയുടെ ഒഴുക്കനുസരിച്ച് എന്ത് ചെയ്യും? നമ്മൾ ഒരു കാലം ഒരു വള്ളത്തേലും മറ്റേക്കാലും മറ്റേ വള്ളത്തേലും ചവിട്ടി നിന്നാൽ ഒഴുക്കിന്റെ രീതി അനുസരിച്ച് വള്ളം രണ്ടു വഴിക്ക് പോകും, നമ്മള് രണ്ടിന്റെയും നടുക്ക് വെള്ളത്തിൽ വീഴും. സഹോദര, നീ ഇപ്പോഴും ഇപ്പോഴും ദൈവത്തെ സ്നേഹിക്കണം, എന്റെ അപ്പനെയും അമ്മയും കൂടെ കൊണ്ടുപോകണം എന്നുള്ള നിലയിൽ പോയാൽ ഞാന് മുഖം നോക്കാതെ തന്നെ ഒരു സത്യം എന്ന് പറയട്ടെ, നീ വെള്ളത്തിൽ വീഴും. ആ രണ്ട് പടകും എന്ത് ചെയ്യും? രണ്ട് വള്ളവും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകും, നീ താഴെ വീഴുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പനെയും അമ്മയും വിടുക വിടുക വിടുക, അത് ലീവ് ഇറ്റ്. കാരണം എന്തുകൊണ്ടാ? കർത്താവായ യേശു ക്രിസ്തു ഇതിനേക്കാൾ പതിന്മടങ്ങ് നമ്മളോടൊരു താരതമ്യം ഇല്ലാത്തവണ്ണം, പതിന്മടങ്ങല്ല അതുമായിട്ട് എത്രയോ മടങ്ങ് വലിയൊരു കാര്യമായിരുന്നു യേശു ക്രിസ്തുവിന് അപ്പനെയും അമ്മയും വിടുക എന്നുള്ളത്. യേശു അത് ചെയ്തു, നിത്യമായിട്ട് താനത് വിട്ടു, നിത്യമായിട്ട് വിട്ടു. അങ്ങനെ വിട്ടെങ്കിൽ എനിക്ക് നിനക്കും വിടാനായിട്ട് എന്താ മനസ്സുകേട്? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സ്നേഹിച്ചെങ്കിൽ, കർത്താവ് നമ്മളെ സ്നേഹിച്ച് വിട്ടു പിരിഞ്ഞെങ്കിൽ, നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് വിട്ട് പിരിയണം. രണ്ടാമത് നമ്മൾ കാണുന്നത് വിട്ടുപിരിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു? പറ്റിച്ചേരണം. നമ്മൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധം എങ്ങനെയിരിക്കുന്നു? കർത്താവിനെ സ്നേഹിക്കുന്നു. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു പാട്ടിന്റെ ഒരു വരി പാടുമ്പം ഉള്ള ഗൽഗതത്തിലല്ല ഇരിക്കുന്നത്. അയ്യോ കർത്താവേ എന്ന് പറയുമ്പോൾ ഒരു അനുതാപം, അത് ക്രിസ്ത്യാനികൾക്കൊന്നുമല്ല, അല്ലാത്ത ആളുകൾക്കും ഉണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ചില ആളുകളൊക്കെ കണ്ടിട്ട് അയ്യോ തന്റെ വല്ലയോ ഒരു അതുണ്ട്. അത് നിന്റെ പ്രത്യേകത ഒന്നുമല്ല, അത് ദൈവത്തോടുള്ള സ്നേഹമായിട്ടൊന്നും നീ തെറ്റിദ്ധരിക്കല്ലേ. ശരിക്കും ദൈവത്തോടുള്ള സ്നേഹം എന്താണ് എന്നുള്ളത് പറയുന്നുണ്ട്. എന്താ? രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, എന്നെ സ്നേഹിക്കുന്നവനെ കൽപ്പനകൾ അനുസരിച്ച്. രണ്ടെന്താണ്? അവനെ ദൈവത്തെ സ്നേഹിക്കുകയും അവന്റെ കൂട്ടുസഹോദരനെ പയക്കുകയും ചെയ്താൽ അത് യഥാർത്ഥ സ്നേഹമല്ല, സഹോദരനോട് സ്നേഹമുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു? കർത്താവ് നമ്മെ സ്നേഹിച്ചു. നമ്മുടെ പ്രകൃതം അറിഞ്ഞിട്ട് നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമ്മളും കർത്താവിനെ സ്നേഹിക്കണം. സി ടി ഷഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരു ദിവസം ആഫ്രിക്കയിലെ ഒരു കുടിലിന്റെ മുമ്പിൽ ഇരുന്ന് ബൈബിള് വായിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സി ടി ഷഡിനെ കുറിച്ച് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും അറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹം വലിയ ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ ഇംഗ്ലണ്ടിനെ പ്രധാനം ചെയ്ത ആളായിരുന്നു. ഓ, ഇന്ന് ക്രിക്കറ്റ് താരമാണല്ലോ ഏറ്റവും വലിയ ആള്. ഇദ്ദേഹം സി ടി ഷഡ് എന്തായിരുന്നു? ഒരു ക്രിക്കറ്റ് താരമായിരുന്നു ടെസ്റ്റ് മാച്ചിൽ. ശ്രീശാന്ത് ഇപ്പം വീണ്ടും ക്രിക്കറ്റിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ വലിയ ഒരു സംഭവമായിട്ടാണ് കൊണ്ടുവരുന്നത്. ചെറുപ്പക്കാർക്ക് ഇതിലൊക്കെ ഒത്തിരി താല്പര്യങ്ങളുണ്ട്. നോക്കുക, സി ടി ഷഡ് രാജ്യത്തെ പ്രസ്ഥാനം ചെയ്ത് ടെസ്റ്റ് ക്രിക്കറ്റ് മാച്ചിൽ കളിച്ചിരുന്ന ആളാണ്. അദ്ദേഹം ചെയ്തു, അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ചൈനയിലേക്ക് പോയി. ചൈനയിലേക്ക് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം തിരിച്ച് പിന്നീട് ആഫ്രിക്കയിൽ പോയി. ആഫ്രിക്കയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ താടിയൊക്കെ വളർന്നു, തലമുടി ഒക്കെ പോയി, കഷണ്ടിയായി. അദ്ദേഹം പടുവൃദ്ധനായി, ആസ്മാ രോഗിയായിരുന്നു. അദ്ദേഹം ഇരുന്ന് രാവിലെ ഇരുന്ന് ബൈബിള് വായിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാള്, അദ്ദേഹം ഒരു കൊച്ചു കുടിലാണ്, അദ്ദേഹം താമസിച്ച വീടിന്റെ, അദ്ദേഹം ജനിച്ചു വീണ വീടിന്റെ, അതൊരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ പടവും അദ്ദേഹം പിന്നീട് തന്റെ ജീവിതത്തിന്റെ അന്ത്യം കഴിച്ച ആ കുടിലിന്റെ പടവും കൂടെ ചേർത്ത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ജീവമൊഴിയിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് പടങ്ങൾ, ഒരു വശത്ത് ഓ 100-150 മുറികളുള്ള വലിയൊരു കൊട്ടാരം. സി ടി ഷഡ് അവിടെയാണ് ജനിച്ചത്, ഒരു പ്രസുവിന്റെ മകനായിരുന്നു, അവിടെയാണ് ജനിച്ചത്, കൊട്ടാരത്തിലാണ് ജനിച്ചത്. ഇപ്പൊ താമസിക്കുന്നതോ, ഒടുവിൽ അദ്ദേഹം മരിക്കുന്നതോ, ഒരു കൊച്ചു കുടിലിൽ, നാലുകാലോലപ്പുരയിൽ അവിടെ ഇരിക്കുക അദ്ദേഹം. ഈ രണ്ട് വീടുകൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു? കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ സ്നേഹിച്ച് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുള്ള സ്നേഹത്തിൽ അത് ചെയ്തു. അങ്ങനെയുള്ള സി ടി ഷഡ് ഈ തന്റെ കൊച്ചു കുടിലിരുന്ന് ഈ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോ കടന്നുപോയ ഒരാൾ പറഞ്ഞു, ഷഡേ നീ എത്രയോ വർഷമായിട്ട് ഈ പുസ്തകം വായിക്കുന്നു, ഇപ്പോഴും ഇത്രയും നാൾ വായിച്ചല്ലോ, ഇനി പിന്നെ ഇനി ഇതന്നെ നിർത്തരുതോ? എന്തിനാ ഇപ്പം പിന്നെ ഇത് വായിക്കുന്നത്? വളരെ കഷ്ടപ്പെട്ട് കണ്ണൊക്കെ കണ്ണടയൊക്കെ വെച്ചിരുന്ന് വായിക്കുക. അപ്പൊ ഷഡ് പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ വായിച്ചിട്ടും കർത്താവിനെ അനുസരിക്കേണ്ട ഏതെങ്കിലും ഒരു കൽപ്പന ഇനി എന്റെ കണ്ണിൽ പെടാതെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇത് വീണ്ടും നോക്കുകയാണ് എന്നാണ് സി ടി ഷഡ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്നവൻ കൽപ്പന അനുസരിക്കും, സ്നേഹിക്കുന്നവൻ ഓ സഹോദരവർഗത്തെ സ്നേഹിക്കും. യേശുവിനോടുള്ള സ്നേഹം കേവലം നിന്നെ സംബന്ധിച്ചൊരു കബളിപ്പിക്കലായി മാറരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒടുവിലായിട്ട് നാം എന്താ കണ്ടത്? അപ്പനെയും അമ്മയും വിടണം, പറ്റിച്ചേരണം, ഒരു ദേഹമായി തീരണം, ഒരു ദേഹമായി തീരണം. നീ ഞാനും ആ നിലയിലായി തീർന്നിട്ടുണ്ടോ? നമുക്ക് ചില വാക്യങ്ങൾ വളരെ വേഗത്തിൽ വായിക്കാം. ആവർത്തന പുസ്തകം
ആവർത്തന പുസ്തകം എട്ടാം അധ്യായം, ക്ഷമിക്കണം പത്താം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയെ നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം. ഓ, അതിനോട് ചേർന്നിരിക്കണം. എത്ര ഇന്റിമേറ്റ് ആയ ഒരു ബന്ധത്തിനായിട്ടുള്ള ഒരു കൊതിയാണ് നമ്മൾ അവിടെ കാണുന്നത്. 11:22 വാക്യം നോക്കുക. അവിടെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്ത. 73-ാമത്തെ സങ്കീർത്തനത്തിൽ നോക്കുക. ആസാഫ് പറയുന്നത് എന്താണ്? ദൈവത്തോട് അടുത്തിരിക്കുന്നത്, എത്രയും ചേർന്നിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത്, എത്രയും ചേർന്നിരിക്കുക, അതൊരു ചേർച്ചയാണ്, അതൊരു ക്ലീവ് ടുഗദർ. അത് ആ ഇംഗ്ലീഷില് ക്ലീവ്, ചേർന്നിരിക്കുക എന്ന് പറയുന്ന ആ വാക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിലോട് ഒരിടത്ത് പറയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ചേർന്നിരിക്കുക എന്നൊരു വാക്ക് പറയുന്നുണ്ട്. അത് മഹാനക്രത്തെ കുറിച്ച് പറയുമ്പോഴാണ്. അതാരാണ് ഈ മഹാനക്രം? ഒരു ജീവി. അതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ 41-ാമത്തെ ഇയ്യോബിന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 15-16-ാമത്തെ വാക്യം, ചെതുമ്പൽ നിര അതിന്റെ ഡംഭമാകുന്നു. ആരുടെ? ഈ ജീവിയുടെ ഡംഭമാകുന്നു അതിന്റെ ചെതുമ്പൽ നിര. അത് മുട്ടിര വെച്ച് മുറുക്കി അടച്ചിരിക്കുന്നു. ഈ ചെതുമ്പലുകൾ ഒന്നോടൊന്ന് പറ്റിയിരിക്കുന്നു. പറ്റിയിരിക്കുക എന്ന് പറയുന്ന ഇതേ വാക്കാണ് നമ്മൾ മുമ്പേ മറ്റിടത്ത് കണ്ടത്. ക്ലിപ്റ്റുകൾ ചേർന്നിരിക്കുക. എന്നിട്ട് ഇവിടെ പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുക, ഇടയിൽ കാറ്റു കടക്കയില്ല, ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു, വേർപെടുത്തി കൂടാതെ വണ്ണം തമ്മിൽ പറ്റിയിരിക്കുന്നു. നോക്കുക, ഈ ജീവിയുടെ ചെതുമ്പലുകൾ തമ്മില് ചേർന്നിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ എന്ത് കടക്കുകയില്ല? കാറ്റ് കടക്കുകയില്ല. പ്രിയമുള്ളവരെ, ഞാനും നീയും കർത്താവിനോട് ചേർന്നിരിക്കുന്നു, ആ നിലയിൽ ക്ലിങ്ങിയിരിക്കുകയാണ്, ചേർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കാറ്റ് കിടക്കുന്നുണ്ടോ? ഈ ലോകത്തിന്റെ കാറ്റ് കിടക്കുന്നുണ്ടോ? മഹാനക്രത്തിന്റെ ചെതുമ്പലേക്ക് ചേർന്നിരിക്കുക, അവിടെ എന്ത് കിടക്കുകയില്ല? ഈ ലോകത്തിന്റെ കാറ്റ് കിടക്കുകയില്ല. നീ ഞാനും കർത്താവിനോട് ആ നിലയിൽ ചേർന്നിരിപ്പാനായിട്ട് നമുക്കൊരാഗ്രഹമുണ്ടോ? പഴയ നിയമത്തിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ വായിച്ചത്. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ഈ നിലയിൽ കർത്താവിനോട് ചേർന്നിരിപ്പാനായിട്ടുള്ള ഒരു ആഗ്രഹം ആളുകളിൽ ശക്തമായിരുന്നെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ നമുക്ക് അതിനേക്കാൾ എത്രയോ മടങ്ങ് കർത്താവിനോട് ചേരണം, കർത്താവിനോടുള്ള ഒന്നിച്ചു നടക്കണം, അതിനായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടോ? നമുക്ക് ആ നിലയിൽ ചിന്തിപ്പാനായിട്ട് കഴിയുമോ? പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതത്തിന്റെ ആകെത്തുകയെന്ന് പറയുന്നത് കർത്താവിനോട് എത്രയും അടുത്ത് ഒരു ദേഹമായി തീർന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. അതിനിടയിൽ നമുക്കുണ്ടാകുന്ന വീഴ്ച പോലും കർത്താവിനോട് കൂടുതൽ അടുക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ഇന്ന് രാവിലെയോ ഇന്നലെയോ ഒക്കെ എന്തെങ്കിലും ദൈവത്തോട് അകന്നുപോയി എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലും, ഒരു പാപത്തിൽ വീണു, തെറ്റിപ്പോയി, അങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ ധൈര്യത്തിനു വേണ്ടി ഞാൻ പറയട്ടെ, ഒരു വീഴ്ച പോലും കർത്താവിനോട് കൂടുതൽ ഇന്റിമേറ്റ് ആയ ഒരു ബന്ധത്തിലേക്കാണ് നമ്മളെ നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നത്. ആ നോക്കുക, 100 ആടുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്ത് വായിപ്പാൻ സമയമില്ലല്ലോ. 100 ആടുണ്ട്. 14-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ മുമ്പേ വായിച്ചത്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 100 ആടുണ്ട്. അതിൽ ഒന്നിനെ കാണാതെ പോയാൽ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ നോക്കി നടക്കാതിരിക്കുമോ? എന്നിട്ട് കാണാതെ പോയതിനെ കണ്ടുകിട്ടിയാൽ എന്ത് ചെയ്യും? കണ്ടുകിട്ടിയാല് അതിനെ എടുത്ത് ആ നിലയിൽ കർത്താവ് തോളിനെ വഹിച്ച് നോക്കുക. 15:5 കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ കൊണ്ടുവരും. എന്ന് വെച്ചാൽ എന്താ? ഒരാട്, നിങ്ങൾ ആ കാര്യം ഒന്ന് സങ്കല്പിക്കണേ, 100 ആടുണ്ട്. ഒരാട് തെറ്റിപ്പോയി. ആട് സ്വയം അതിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ആ തെറ്റിപ്പോയത്. ആടെന്ന് പറയുന്ന ജീവി 99 മര്യാദയ്ക്ക് നടന്നു. ഒരെണ്ണം എന്ത് ചെയ്തു? ഒരെണ്ണം അതിന് ബോധിച്ച വഴിയിൽ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഒരില കണ്ട് അതേ കടിച്ച് വേറൊരു മുള്ള് കണ്ട് തിന്ന് ഇടയന്റെ വടിയുടെ കീഴിൽ നിൽക്കാതെ തന്നിഷ്ടത്തിൽ പോയി ചെന്ന് അങ്ങ് കുഴിയിൽ വീണ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. 99 ആടും പറയുക, ഞങ്ങളല്ലയോ ഭേദം. 100-ാമത്തെ ആട് വിചാരിക്കുക, ഞാന് അയ്യോ ദൈവത്തിന്റെ, എന്റെ ഇടയന്റെ ആ കൽപ്പനയുടെ കീഴിൽ നിൽക്കാനായിട്ടല്ലയോ ഞാൻ ഈ കുഴി വീണത്. പക്ഷേ ഈ അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം 99 ആടിനും കിട്ടാത്ത ഒരു നേട്ടം തെറ്റിപ്പോയ ആടിന് കിട്ടി. അതെന്താ? അതിന്റെ ഇരിപ്പിപ്പം ഇടയന്റെ ചുമലിലാണ്, ചുമലിൽ. 99 ആടും അസൂയയോടെ നോക്കുക. എടാ, ഞങ്ങളിവിടെ ആനയിലൊക്കെ മനോഹരമായിട്ടിരുന്നിട്ട് ഞങ്ങൾക്ക് ഇടയന്റെ തോളിൽ ഇരിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ. സഹോദര സഹോദരി, നീ ഞാൻ തെറ്റിപ്പോയോ? നമ്മുടെ തെറ്റിപ്പോകല് പോലും കർത്താവുമായിട്ടുള്ള കർത്താവിന്റെ ചുമലിൽ, കർത്താവിന്റെ മാർവോട് ചേർന്നിരിക്കാനായിട്ടുള്ള കൂടുതൽ ഇരുതിപ്പെറ്റായ ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കും. നയിക്കാനാണ് ആയിടേനെ ആഗ്രഹിക്കുന്നത്. ഹാലലുയ്യ, ഹാലലുയ്യ. ഇടയനും ആടും തമ്മിലുള്ള ബന്ധം. ചില ആടുകൾ അങ്ങ് വലിയ ശല്യക്കാരാ. ആടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തിലുള്ളതിനെ ഇടിക്കും, വഴക്കുണ്ടാക്കും, ഇടയനോട് ഇണങ്ങുകയില്ല. അങ്ങനെ വരുമ്പോ ഇടയൻ എന്ത് ചെയ്യും? ചില കുഞ്ഞാടുകൾ ഇടയനോട് ഇണങ്ങാതെ തന്നിഷ്ടക്കാരായിട്ട് പോകുമ്പോൾ ഇടയൻ എന്ത് ചെയ്യും? ഇടയൻ തന്നെ ചെന്നിട്ട് ആ കുഞ്ഞാടിനെ പിടിച്ച് അതിന്റെ കാലോടിക്കും, കാലോടിക്കും, കാലോടിച്ചിട്ട് അത് കെട്ടിവെക്കും. കെട്ടിവെച്ച് കഴിയുമ്പം ആ ആടിനിനിയും തന്നെ പോകാനൊക്കെയാണ്, തന്നെ പോകാനൊക്കെയാണ്. അങ്ങനെയുള്ള ആ ഒടിച്ച ആടിനെ, കാലോടിച്ച ആടിനെ ഇടയൻ പിന്നെന്ത് ചെയ്യും? തന്റെ മാർവോട് ചേർത്ത കരങ്ങളിൽ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എത്ര നാൾ, എത്ര നാൾ? ഓ, അതിന്റെ ആ ഒടിവ് മാറി അതിന്റെ കാല് സുഖപ്പെടും വരെ പിന്നെ ആ ഇടയന്റെ കൂടെയാണ്, ഇടയന്റെ മാർവോട് ചേർന്നാണ് അതിന്റെ നടപ്പ്. ഒടുവിൽ അതിന്റെ കാല് സുഖമായി, അതിനെ വീണ്ടും മറ്റാടുകളുടെ കൂട്ടത്തിലേക്ക് വിടുമ്പോൾ ഈ ഇത്രയും നാളത്തെ ബന്ധം കൊണ്ട് ആടിന് തന്റെ ഇടയനെ കൂടുതൽ അടുത്തറിയാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഫിലിസ്തീൻ നാടുകളിൽ, ഇസ്രായേൽ നാടുകളില് ആട്ടിൻപറ്റങ്ങളെ ആ നിലയില് തീറ്റുന്ന ഇടയന്മാരെ കുറിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓ, നീ ഞാനും ഒരു പക്ഷേ കർത്താവിനെ അനുസരിക്കാതെ പിന്നെയും പോയാൽ ചിലപ്പോ കർത്താവ് ഒന്ന് ഓടിക്കുമേ. ഓടിച്ചാലും അത് എന്നേക്കുള്ള ഒടിവല്ല. എന്തിനു വേണ്ടിയാ? എന്റെ ആള് അവനങ്ങനെ തെറ്റിപ്പോകേണ്ടവനല്ല. അവൻ എന്നെ കൂടുതൽ അറിയണം. കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ അവനെ ഓടിച്ച് കുറച്ചുനാള് ഞാൻ അവനെ ഒന്ന് വഹിച്ചുകൊണ്ട് നടക്കും. ഇടയന്റെ ഹൃദയത്തിലെ താല്പര്യം നോക്കുക. സഹോദര സഹോദരി, എന്നെയും നിന്നെയും മനുഷ്യപുത്രന്മാരെ അവൻ മനസ്സോടെയല്ലോ വ്യസനിപ്പിക്കുന്നത്. നീ ഞാനും ഇന്ന് ഒടിഞ്ഞാണോ നിൽക്കുന്നത്? ആ ഒടിവ് നമുക്ക് നല്ലതാ. എന്തിനു നല്ലതാ? നമ്മുടെ കർത്താവിനെ കൂടുതൽ അറിയാൻ, അവനോട് കൂടുതൽ പറ്റിച്ചേരാൻ, അവനോട് ഒന്നിച്ചുള്ള ആ അടുപ്പത്തിന് അത് നല്ലതാണ്, നല്ലതാണ്. നമുക്ക് ഈ കാര്യങ്ങളെ വാഞ്ചിക്കാം, കർത്താവിനെ സ്നേഹിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ചിന്തിച്ചതുപോലെ എന്നെയും നിന്നെയും സ്നേഹിച്ച് പിതാവിനെ വിട്ടു, മാതാവിനെ വിട്ടു, നമ്മളോട് സ്നേഹിക്കുന്നു, നമ്മളോട് കൂടുതൽ ആഴത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭാഗത്തോ നമ്മൾ വിട്ടിട്ടുണ്ടോ? സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കൂടുതൽ ആഴത്തിൽ കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓ, ഈ മനോഹരമായ ആ വാക്യം അവര് ആ നിലയിൽ ഒന്നിച്ചൊരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് എന്ന് പൗലോസ് പറഞ്ഞ ആ കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായി തീരും.